السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اس وقت میں حضرت مسیح موعود علیہ السلام کے
ഇപ്പോൾ ഞാൻ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചില നിർദ്ദേശങ്ങളും ഉദ്ധരണികളും കേൾപ്പിക്കുന്നതാണ്. അതിൽ ദുആ സ്വീകാര്യതയുടെ ചില സംഭവങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അതിൽ അടയാളങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു തആലായുടെ സഹായങ്ങളെ കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. തുടർന്ന് നമ്മെ ഉപദേശിക്കുന്നു, അല്ലാഹു ഇക്കാലത്ത് എന്നെ അയച്ചിരിക്കുന്നു, അതിനാൽ അല്ലാഹു അയച്ച വ്യക്തിയുടെ വാക്കുകൾ കേൾക്കുക, ഇതിലാണ് അനുഗ്രഹങ്ങൾ ഉള്ളത്. ഈ പ്രസ്ഥാനത്തിന്റെ വിജയം അല്ലാഹുവിന്റെ വിധികളിൽപ്പെട്ട ഒരു വിധിയാണ്. ഇതിനെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ മനുഷ്യരാശിക്ക് രക്ഷയുള്ളൂ. ഒരു സ്ഥലത്ത് നവാബ് അലി മുഹമ്മദ് ഖാൻ സാഹിബ് റൈസ് ലുധിയാനയുടെ കത്തിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, ഒരിക്കൽ നവാബ് അലി മുഹമ്മദ് ഖാൻ സാഹിബ് മർഹൂം റൈസ് ലുധിയാന എനിക്കൊരു കത്തയച്ചുകൊണ്ട് എഴുതി, എന്റെ ജീവിത വരുമാനത്തിന്റെ ചില മാർഗങ്ങൾ തടസ്സപ്പെട്ടിരിക്കുന്നു. തടസ്സം നീങ്ങുന്നതിനായി താങ്കൾ ദുആ ചെയ്താലും. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എന്തോ തടസ്സമുണ്ടായിരുന്നു. പറയുന്നു, ഞാൻ ദുആ ചെയ്തപ്പോൾ എനിക്ക് ഇൽഹാം ഉണ്ടായി, എല്ലാം ശരിയാകും. ഞാൻ കത്ത് മുഖേന അദ്ദേഹത്തെ അറിയിച്ചു. 2-4 ദിവസത്തിന് ശേഷം അദ്ദേഹത്തിന്റെ വരുമാനത്തിലുള്ള തടസ്സങ്ങൾ നീങ്ങിക്കിട്ടി. അദ്ദേഹത്തിന്റെ ബിസിനസ്സിലുണ്ടായ തടസ്സം നീങ്ങി. അത് കാരണം അദ്ദേഹത്തിന് ശക്തമായ വിശ്വാസം എന്നിൽ ഉണ്ടാവുകയും ചെയ്തു. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം വർദ്ധിക്കുകയുണ്ടായി. ഒരിക്കൽ അദ്ദേഹം തന്റെ ചില രഹസ്യകാര്യങ്ങളെ കുറിച്ച് എനിക്ക് ഒരു കത്ത് എഴുതി അയച്ചു. അദ്ദേഹം കത്ത് പോസ്റ്റ് ചെയ്ത ആ സമയത്ത് എനിക്ക് ഇൽഹാം ഉണ്ടായി. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് അദ്ദേഹത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ ഉടനടി അദ്ദേഹത്തിന് ഒരു കത്തയച്ചു. ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കത്ത് താങ്കൾ അയക്കുന്നതാണ്. അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ കത്ത് വന്നു. എന്റെ കത്ത് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അദ്ദേഹം അത്ഭുത സ്തബ്ധനായിപ്പോയി. എന്റെ രഹസ്യ കാര്യം എങ്ങനെ കിട്ടി? കാരണം അദ്ദേഹം പറയുന്നു, എന്റെ ഈ രഹസ്യകാര്യം ആർക്കും അറിയില്ല. ഇത് കാരണം അദ്ദേഹത്തിന്റെ വിശ്വാസം വളരെയധികം വർദ്ധിച്ചു. സ്നേഹത്തിലും ആത്മാർത്ഥതയിലും തന്നെ പൂർണമായി ലയിപ്പിച്ചു. അദ്ദേഹം ഒരു കൈപുസ്തകത്തിൽ ഈ രണ്ട് അടയാളങ്ങളും എഴുതി സൂക്ഷിച്ചിട്ടുണ്ട്. അത് എപ്പോഴും തന്റെ കൈവശം വെക്കുകയും ചെയ്യും. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഞാൻ പട്ടിയാലയിൽ പോയപ്പോൾ മുകളിൽ എഴുതിയതുപോലെ വസീർ സയ്യിദ് ഹസൻ സാഹിബുമായി മുലാഖാത്ത് നടന്നപ്പോൾ യാദൃച്ഛികമായി സംസാരമധ്യേ വസീർ സാഹിബും നവാസ് സാഹിബും എന്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് പരാമർശിച്ചു. അപ്പോൾ നവാസ് സാഹിബ് മർഹൂം ഒരു ചെറിയ പുസ്തകം പോക്കറ്റിൽ നിന്നും എടുത്ത് വസീർ സാഹിബിന് മുമ്പിൽ സമർപ്പിച്ചു. പറഞ്ഞു, എന്റെ വിശ്വാസത്തിന്റെയും ആദരവിന്റെയും കാരണം ഈ രണ്ട് പ്രവചനങ്ങളാണ്. അത് ഇതിൽ എഴുതിയിട്ടുണ്ട്. കുറച്ചു കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മരണത്തിന് ഒരു ദിവസം മുമ്പേ ഞാൻ അദ്ദേഹത്തെ കാണാനായി ലുധിയാനയിൽ വീട്ടിൽ പോയി. അപ്പോൾ ബാബാസീർ മൂലക്കുരു കാരണം അദ്ദേഹം വളരെയധികം ക്ഷീണിതനായിരുന്നു. രക്തം നല്ലതുപോലെ വരുന്നുണ്ടായിരുന്നു. ഈ അവസ്ഥയിൽ എഴുന്നേറ്റു അകത്തെ മുറിയിലേക്ക് പോയി ആ ചെറിയ പുസ്തകം കൊണ്ടുവന്നു. പറഞ്ഞു, ഞാൻ ഇത് എന്റെ ജീവിത തുല്യം സ്നേഹിക്കുന്നതാണ്. ഇത് നോക്കി ഞാൻ തൃപ്തി അടയുന്നു. ആ രണ്ട് പ്രവചനങ്ങൾ എഴുതിയ ഭാഗങ്ങൾ കാണിച്ചു തരികയും ചെയ്തു. രാത്രി പകുതിയായപ്പോൾ അദ്ദേഹം വഫാത്തായി. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, അദ്ദേഹം എഴുതിയ ആ പുസ്തകം അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പറയുന്നു, കുറച്ചു വർഷമായി സേട്ട് അബ്ദുറഹ്മാൻ സാഹിബ് ബിസിനസ്മാൻ മദ്രാസ് അദ്ദേഹം ആത്മാർത്ഥരായ ആളുകളിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. കാദിയാനിൽ വന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ എന്തോ പ്രയാസവും വിഷമവും നേരിട്ടു. അദ്ദേഹം ദുആക്കായി അപേക്ഷിച്ചു. അപ്പോൾ ചുവടെ ചെറുക്കുന്ന ഇൽഹാം ഉണ്ടായി. അവൻ ശക്തവാനാണ്, തകർന്നുപോയ പ്രവൃത്തി ശരിയാക്കുന്നവനാണ്, ശരിയായി തകർക്കുന്നവനുമാണ്. അവന്റെ രഹസ്യം ആരും അറിയില്ല. ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് തകർന്നുപോയ ബിസിനസ് ശരിയാക്കും അല്ലാഹു കുറച്ചു കാലത്തിന് ശേഷം ശരിയായി തകർക്കുകയും ചെയ്യുന്നതാണ്. പറയുന്നു, കാദിയാനിൽ വെച്ച് തന്നെ ഈ ഇൽഹാം സേഠ് സാഹിബിനെ കേൾപ്പിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അല്ലാഹു അദ്ദേഹത്തിന്റെ കച്ചവടത്തെ പച്ചപിടിപ്പിച്ചു. എല്ലാം ശരിയായി, നല്ല വരുമാനമെല്ലാം ഉണ്ടായി. അദൃശ്യ ലോകത്ത് നിന്ന് എല്ലാം ശരിയായി കൊണ്ടിരുന്നു. സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞ ശേഷം ശരിയായതെല്ലാം തന്നെ തകർന്നടയുകയും ചെയ്തു. ഇല്ലാമിന്റെ അടിസ്ഥാനത്തിൽ ആദ്യം ബിസിനസ്സിൽ പുരോഗതി ഉണ്ടായി. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ അതെല്ലാം തന്നെ തകരുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന്റെ ബിസിനസ് തകർന്നു. പറയുന്നു, ഒരു സ്ഥലത്ത് തന്നെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് രണ്ട് രോഗങ്ങൾ ഒരു ദീർഘകാലമായിട്ടുണ്ട്. ഒന്ന് ശക്തമായ തലവേദന, അത് കാരണം ഞാൻ വളരെ അസ്വസ്ഥനായി പോകും. വളരെ വിഷമം പിടിച്ച അവസ്ഥയാണ് ഉണ്ടാവുക. ശക്തമായ തലവേദന ഉണ്ടാകും. ഈ രോഗം 25 വർഷം വരെ നിലനിന്നു. അതിനോടൊപ്പം തലകറക്കവും ഉണ്ടാകും. ഡോക്ടർമാർ എഴുതിയത് ഈ രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ അപസ്മാരമായി മാറുമെന്നുള്ളതാണ്. പറയുന്നു, എന്റെ സഹോദരൻ മിർസ ഗുലാം ഖാദിർ സാഹിബ് ഏകദേശം 2 മാസം ഈ രോഗത്തിന്റെ പിടിയിൽ അകപ്പെട്ടു. തുടർന്ന് അദ്ദേഹത്തിന് അപസ്മാര രോഗം പിടിപെടുകയുണ്ടായി. അങ്ങനെ ആ രോഗത്തിൽ തന്നെ മരിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ ദുആ ചെയ്തു, അല്ലാഹു എന്നെ ഈ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കട്ടെ എന്ന്. ഒരിക്കൽ കശ്ഫിൽ ഞാൻ കാണുകയാണ്, ഒരു വിപത്ത് കറുത്ത രൂപത്തിൽ, ഒരു നാൽക്കാലിയുടെ രൂപത്തിൽ ചെമ്മരിയാടിന്റെ ഒത്ത പൊക്കത്തിൽ നീണ്ട മുടിയോടുകൂടിയ അതേ ചെമ്മരിയാടിന്റെ രൂപത്തിലായിരുന്നു, അത്ര ഉയരത്തിലാണുള്ളത്, നീണ്ട മുടിയോടുകൂടിയ വലിയ കൈയോടുകൂടിയ ഒന്ന് വന്ന് എന്നെ ആക്രമിക്കാൻ നിൽക്കുന്നു. എന്റെ ഹൃദയത്തിൽ ഇട്ടത് ഇതാണ് അപസ്മാരം, അപസ്മാര രോഗമാണ് ഇത് എന്ന് എന്റെ മനസ്സിൽ ഇട്ടു തരികയുണ്ടായി. ഉടനെ ഞാൻ എന്റെ വലം കൈ ശക്തമായി അതിന്റെ നെഞ്ചിലടിച്ചു പറഞ്ഞു, എന്നിൽ നിന്നും അകന്നുപോ, നിന്റെ ഒരംശവും എന്നിലില്ല, അള്ളാഹുവിനറിയാം. അതിനുശേഷം ആ അപകടകരമായ രോഗങ്ങൾ എന്നിൽ നിന്നും അകന്നുപോയി, ശക്തമായ തലവേദന പൂർണ്ണമായും ഇല്ലാതെയായി. തലകറക്കം എപ്പോഴെങ്കിലും ഉണ്ടാകും. രണ്ട് മഞ്ഞപ്പുതപ്പ് എന്ന അടയാളത്തിന് കോട്ടം തട്ടാതിരിക്കാൻ ബഗ്ദത്ത് മസീഹിനെ കുറിച്ച് ഇങ്ങനെയും പ്രവചനമുണ്ട്, അദ്ദേഹം രണ്ട് മഞ്ഞപ്പുതപ്പ് പുതച്ചാണ് വരിക എന്നുള്ളത്. രണ്ട് മഞ്ഞപ്പുതപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ട് രോഗങ്ങളാണ് പറയുന്നു. ഒന്നാമത്തേത് തലകറക്കമാണ്, രണ്ടാമത്തെ പ്രമേയമാണ്. അത് 20 വർഷമായി എന്റെ കൂടെയുണ്ട്. ഈ അടയാളത്തെ കുറിച്ച് മുമ്പ് വിവരിച്ചിട്ടുള്ളതാണ്. നിത്യേന 20 പ്രാവശ്യം മൂത്രമൊഴിക്കേണ്ടതായി വരും. ടെസ്റ്റ് ചെയ്തപ്പോൾ മൂത്രത്തിൽ ഷുഗറുണ്ട് എന്ന് കാണുകയുണ്ടായി. ഒരു ദിവസം എനിക്ക് ചിന്ത വന്നു, ഡോക്ടർമാർ പറയുന്നത് പ്രമേഹത്തിന്റെ അന്തിമ അവസ്ഥ എന്നത് കണ്ണ് രോഗമാണ്, നേത്രരോഗമാണ്, അതല്ലെങ്കിൽ കാർബങ്കൽ, അതായത് ക്യാൻസർ രോഗം ആകും എന്നുള്ളതാണ്. അത് അപകടകാരിയാണ്. അപ്പോൾ കണ്ണ് രോഗത്തെ കുറിച്ച് എനിക്ക് ഇൽഹാമുണ്ടായി. നസലത്തിർ റഹ്മത്തു അലാ സലാസത്തി അൽ ഐനി വഅല ഉഖ്രയൈൻ, മൂന്ന് അവയവങ്ങളിൽ റഹ്മത്ത് ഇറക്കിയിരിക്കുന്നു. ഒന്ന് കണ്ണ്, മറ്റ് രണ്ട് അവയവങ്ങളും. ക്യാൻസറിനെ കുറിച്ച് എനിക്ക് ചിന്ത വന്നപ്പോൾ ഇൽഹാമുണ്ടായി, അസ്സലാമു അലൈക്കും. ഈ കാലം ഒരു കാലം കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള എല്ലാ ബലാകളിൽ നിന്നും സുരക്ഷിതനാണ്. ഇവിടെ പ്രമേഹത്തെ കുറിച്ച് പരാമർശമുണ്ടായി. കഴിഞ്ഞ ദിവസം ഒരു അറബി അഹമ്മദി കത്തെഴുതി ചോദിക്കുകയുണ്ടായി, ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഷുഗറുണ്ടായിരിക്കെ വളരെ ദീർഘകാലത്തേക്ക് നോമ്പെടുത്തത് എങ്ങനെയാണ്? മുകളിൽ പറഞ്ഞ കാര്യം, അതായത് ഷുഗറിനെ കുറിച്ച് പരാമർശിച്ച ആ വിഷയം, ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം 1907 എഴുതുന്നത്. നോമ്പിനെ കുറിച്ച് പറയുന്നത് വാദത്തിനും എത്രയോ മുമ്പാണ്, യുവത്വത്തിലാണ് തുടർച്ചയായി നോമ്പെടുത്തത്. പറയുന്നു, യുവത്വത്തിലാണ് ഞാന് മാസങ്ങളോളം നോമ്പ് പിടിച്ചിരുന്നത്. 40 വയസ്സിന് ശേഷം മനുഷ്യൻ ബലഹീനനായി തീരുന്നതാണ്, തുടർന്ന് പിടിക്കാൻ കഴിയില്ല. അക്കാലത്ത് എനിക്ക് നല്ല ശക്തി ഉണ്ടായിരുന്നു. അന്നൊക്കെ വേണമെങ്കിൽ തുടർച്ചയായി 4 വർഷം വരെ എനിക്ക് തുടർച്ചയായി നോമ്പെടുക്കാൻ കഴിയുമായിരുന്നു. പ്രമേഹം പിന്നീടാണ് തുടങ്ങിയത്. 6 മാസം തുടർച്ചയായി നോമ്പെടുത്ത കാലം യുവത്വത്തിലായിരുന്നു. അബ്ദുൽ കരീം സാഹിബിന്റെ രോഗത്തെ കുറിച്ച് പറയുന്നു, കഴിഞ്ഞ ഖുത്ബയിൽ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹുവിനെ പരാമർശിച്ചപ്പോൾ ഇത് പരാമർശിച്ചിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ ഹദരത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന് വലിയ വിഷമം നേരിട്ടിരുന്നു. അദ്ദേഹത്തിന് ഒരു ഉന്നത സ്ഥാനം ജമാഅത്തിലുണ്ടായിരുന്നു. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ അദ്ദേഹത്തിന്റെ ശമനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇത് സംബന്ധമായി ഒരു ഇൽഹാമിനെ പരാമർശിച്ചുകൊണ്ട് പറയുന്നു, കഴിഞ്ഞ വർഷം ഒക്ടോബർ 11, 1905 നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് മൗലൈ അബ്ദുൽ കരീം സാഹിബ് മർഹൂം ക്യാൻസർ മുഖേന വഫാത്തായി. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയുണ്ടായി, എന്നാൽ ആശ്വാസമേകുന്ന ഒരു ഇൽഹാമും അദ്ദേഹത്തിനായി ലഭിച്ചില്ല. എപ്പോഴും തന്നെ ഇൽഹാമുണ്ടായത് കഫനിൽ പൊതിയപ്പെട്ടിരിക്കുന്നു, 47 വയസ്സ്, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇന്നൽ മനായ ലാത്തീഷു സിഹാമുഹ, മരണത്തിന്റെ അസ്ത്രം തെറ്റാറില്ല. ഇതിലും ദുആ ചെയ്തപ്പോൾ ഇൽഹാമുണ്ടായി, യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമല്ലസി ഖലഖക്കും തുസ്ഹിറൂനൽ ഹയാത ദുനിയ, ജനങ്ങളെ, നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുക, നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ സഹായിയായി അവനെ തന്നെ കാണുക, അവനിൽ തവക്കുൽ ചെയ്യുക. നിങ്ങൾ ഭൗതിക ജീവിതത്തെയാണോ ഇഷ്ടപ്പെടുന്നത്? ഇതിനുള്ള സൂചന, ഏതെങ്കിലും വ്യക്തിയെ വളരെ സുപ്രധാനമായി കരുതുകയും അദ്ദേഹം മരിച്ചാൽ എല്ലാം തകരുമെന്ന് പ്രതീക്ഷിക്കുന്നതും ഒരു തരം ശിർക്കാണ്. അദ്ദേഹം ജീവിച്ചിരിക്കണം എന്നതിൽ ഊന്നൽ നൽകുന്നത് ഒരു തരം ആരാധനയാണ്. ഇതിനുശേഷം ഞാൻ നിശബ്ദനായി അദ്ദേഹത്തിന്റെ മരണം സുനിശ്ചിതമാണെന്ന് മനസ്സിലാക്കി. 11 ഒക്ടോബർ 1905 ബുധനാഴ്ച അസറിനോടടുത്ത് ഈ ലോകത്തോട് അദ്ദേഹം വിട പറഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യാനുള്ള വേദന എന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നതിനെ അള്ളാഹു വിട്ടുകളഞ്ഞില്ല. ഈ പരാജയത്തെ ഒരു വിജയം നൽകി പരിഗണിക്കുകയുണ്ടായി. ഈ അടയാളത്തിനായി ഷേഖ് അബ്ദുറഹിമാൻ സാഹിബിനെ തിരഞ്ഞെടുത്തു. അബ്ദുറഹിമിനെ അള്ളാഹു നമ്മളിൽ നിന്നും എടുത്തെങ്കിലും അബ്ദുറഹ്മാനെ നമുക്ക് നൽകുകയുണ്ടായി. അതേ രോഗം അദ്ദേഹത്തിനുമുണ്ടായിരുന്നു. അദ്ദേഹം അവസാനം ഈ ദാസന്റെ ദുആ മുഖേന സുഖം പ്രാപിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹി അലാ ദാലിക്, എന്റെ നൂറുകണക്കിനുള്ള അനുഭവം പറയുകയാണ്. അള്ളാഹു അതിലേറ്റ കാരുണ്യവാനും ആദരണീയനുമാണ്. തന്റെ ഇംഗിതം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ദുആ സ്വീകരിക്കുന്നില്ലെങ്കിൽ അതിനു പകരം മറ്റൊരു ദുആ അവൻ സ്വീകരിക്കുന്നതാണ്. ഇവിടെ ദുആയുടെ ഫിലോസഫി എന്താണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നു. ചിലർ പറയാറുള്ളത് ഞങ്ങളുടെ ദുആ സ്വീകരിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. നബിമാരുടെ ദുആയും അള്ളാഹുവിന്റെ വിധിപ്രകാരം ചിലപ്പോൾ സ്വീകരിക്കപ്പെടാറില്ല. എന്നാൽ അതിനു പകരം മറ്റു ദുആകൾ അവരുടേത് സ്വീകരിക്കുന്നു പറയുന്നു. ഒരു ദുആ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അതിനു പകരമായി മറ്റൊരു ദുആ സ്വീകരിക്കുന്നു. അത് അതിന് തുല്യമായതായിരിക്കും. അള്ളാഹു പറയുന്നു, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ അലം തഅലം അന്ന അല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഏതെങ്കിലും അടയാളത്തെ നാം ദുർബലപ്പെടുത്തുകയോ മറക്കുകയോ ചെയ്താൽ അതിന് തത്തുല്യമായി നാം ഈ ലോകത്ത് കൊണ്ടുവരുന്നതാണ്. നീ അറിയില്ലേ, അള്ളാഹു താൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണെന്ന്. ഈ ആയത്ത് അനഹമ്മദികൾ ഉപയോഗിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മൻസൂഖുണ്ട്, ദുർബലപ്പെട്ടു എന്ന് കാണിക്കാനാണ്. എന്നാൽ ഇതിന് വളരെ വിശാലമായ അർത്ഥമാണുള്ളത്. ഇവിടെയും ഹദ്റത്ത് വസീം അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ഇവിടെ യോജിപ്പിക്കുന്നു. അതായത് ഏതെങ്കിലും ഒരു അടയാളം മറന്നുപോയാൽ അതിന് പകരമായി പുതിയൊരു അടയാളത്തെ കൊണ്ടുവന്നു. ഒരു അടയാളം അവസാനിച്ചാൽ പുതിയൊരു അടയാളം കൊണ്ടുവരുന്നു. ഇതിനെ മറ്റൊരു വ്യാഖ്യാനമുള്ളത്, പഴയ ശരീഅത്തുകളെ ദുർബലപ്പെടുത്തി അതിന് പകരമായിട്ട് പുതിയ ഒരു ശരീഅത്ത് വിശുദ്ധ ഖുർആന് അള്ളാഹു നൽകുകയുണ്ടായി. തന്റെ സത്യസാക്ഷ്യത്തെ കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിലെ പ്രവചനങ്ങളിൽ ഒന്ന് യാത്രാ വാഹനത്തെ കുറിച്ചുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നു, ഒരു പുതിയ യാത്രാവാഹനം പുറപ്പെടും എന്നത് വാഗ്ദത്ത മസീഹിന്റെ പ്രത്യേകമായ ഒരു അടയാളമാണ്. വിശുദ്ധ ഖുർആനിൽ എഴുതിയിട്ടുണ്ട്, വൈസൽ ഇഷാർ ഉത്തിലത്ത്, അവസാന കാലഘട്ടം എന്നത് ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്ന കാലഘട്ടമായിരിക്കും. ഹദീസ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്, വല യുത്രകന്നൽ ഖിലാസു വല ഫലാ യുസ്ആ അലൈഹ, അക്കാലത്ത് ഒട്ടകങ്ങൾ ഉപേക്ഷിക്കപ്പെടും, അതിൽ ആരും യാത്ര ചെയ്യുകയില്ല. ഹജ്ജ് കാലത്ത് മക്ക മുഅസ്സമയിൽ നിന്നും മദീന മുറവയിലേക്ക് പോയിരുന്നത് ഒട്ടകപ്പുറത്തായിരുന്നു. അടുത്ത ഭാവിയിൽ ഈ യാത്രക്കായി റെയിൽവേ തയ്യാറാക്കപ്പെടുന്നതാണ്. അപ്പോൾ ഈ യാത്രക്ക് വല യുത്രകന്നൽ ഖിലാസും വല യുസ്ആ അലൈഹ എന്നത് സാർത്ഥകമാകുന്നതാണ്. ജനങ്ങൾ ഇപ്പോൾ പറയുന്നത് അവിടെ റെയിൽവേ ഇല്ല എന്നാണ്. എന്നാൽ അവിടെ ഒരു പ്രോജക്ട് തുടങ്ങിയിട്ടുണ്ട്. 2015 അത് പൂർത്തിയാകും എന്ന് കരുതുന്നു. മക്കയ്ക്കും മദീനക്കും ഇടയിൽ റെയിൽവേ ലൈൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഫാസ്റ്റ് ട്രെയിൻ ആയിരിക്കും അത്. ചിലപ്പോൾ പ്രവാചകന്മാരുടെ നാവിൽ നിന്നും വന്ന വാക്ക് അള്ളാഹു കുറച്ചു കഴിഞ്ഞാൽ പൂർത്തിയാക്കുന്നതായിരിക്കും. ഏതായിരുന്നാലും ഒട്ടകം അവിടെ ഉപേക്ഷിക്കപ്പെടുകയുണ്ടായി. അതിനു പകരം ബസ്സുകളും കാറുകളും എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അതിലത്തെ വസീം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ ഇപ്പോൾ അവിടെ റെയിൽവേ ലൈൻ ഉണ്ടാക്കുന്നതാണ്. ആ പ്രവർത്തനം നടക്കുന്നുണ്ട്, അതും തുടങ്ങുന്നതാണ്. ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ പരിഹാസവും ചീത്ത പറച്ചിലും കാരണം ബാഗ്ദത്ത് മസീദ് ആ ചെയ്തിരുന്നു, അള്ളാഹു ഇയാളെ പിടിക്കട്ടെ. ആ ദുആക്ക് ശേഷം അള്ളാഹുവിൽ നിന്നും ലഭിച്ച അറിവനുസരിച്ച് അയാളുടെ പര്യവസാനത്തിനായി ദുആ ചെയ്തിരുന്നു. ഇത് സംബന്ധമായി പറയുന്നു ഡെപ്യൂട്ടി അബ്ദുള്ള ആദമിനെ കുറിച്ചുള്ള ഒരു പ്രവചനമുണ്ട്, അത് വളരെ വ്യക്തമായി പുലരുകയുണ്ടായി. ഇതിൽ രണ്ട് പ്രവചനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന്, 15 മാസത്തിനുള്ളിൽ അയാൾ മരിക്കുമെന്നതാണ്. രണ്ടാമത്തെ പ്രവചനം, അയാൾ തന്റെ വാക്കിൽ നിന്നും പിന്മാറുകയാണെങ്കിൽ, അതായത് നഊദു ബില്ലാ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാൽ ആയിരുന്നു എന്ന വാക്കിൽ നിന്നും പിന്തിരിയുകയാണെങ്കിൽ 15 മാസത്തിനുള്ളിൽ മരിക്കില്ല. ഞാൻ എഴുതിയതുപോലെ മരണത്തെ കുറിച്ചുള്ള പ്രവചനം ആദം തന്റെ പുസ്തകമായ അന്ത്രൂനെ ബൈബിളിൽ നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമെ ദജ്ജാൽ എന്ന് പറഞ്ഞിരുന്നു. നഊദു ബില്ലാ മിൻ ദാലിക്. പ്രവചനത്തിൽ ആദമിന്റെ മരണത്തിന് നിശ്ചയ കാലാവധി 15 മാസം തന്നെയായിരുന്നു. എന്നാൽ അതോടനുബന്ധിച്ച് ഒരു ഷർത്തുമുണ്ടായിരുന്നു. അതിന്റെ ബാക്കി ഇതാണ്, അയാൾ സത്യത്തിലേക്ക് തിരിച്ചു വരുന്നില്ലെങ്കിൽ. ആദം അതേ സദസ്സിൽ വെച്ച് തന്നെ പിന്തിരിയുകയുണ്ടായി. വളരെ വിനയത്തോട് നാവ് പുറത്തെടുത്ത് രണ്ട് കൈകളും ചെവിയിൽ വെച്ചുകൊണ്ട് ദജ്ജാൽ എന്ന് പറഞ്ഞതിൽ നിന്നും പശ്ചാത്തപിക്കുകയുണ്ടായി. ഇതിനുള്ള സാക്ഷ്യം ഒന്നോ രണ്ടോ അല്ല, 60-70 ആളുകളുണ്ടാകും. അതിൽ പകുതിയോളം ക്രിസ്ത്യാനികളും പകുതിയോടടുത്ത് മുസ്ലിങ്ങളുമാണ്. അതിൽ 50-ൽ പരമാളുകൾ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അവരുടെ മുന്നിലാണ് ദജ്ജാൽ എന്ന് പറഞ്ഞതിൽ നിന്നും ആദം പിന്മാറിയത്. മരണം വരെ ആ വാക്കുകൾ പിന്നീട് നാവിൽ കൊണ്ടുവന്നില്ല. ഇപ്പോൾ ചിന്തിക്കുക, ഇത്രയും വ്യക്തമായ രീതിയിൽ പിൻവാങ്ങിയിട്ടും 60-70 ആളുകളുടെ മുമ്പാകെ ആദം ഇത് പ്രഖ്യാപിച്ചിട്ടും എന്നിട്ടും അയാൾ പിൻവാങ്ങിയിട്ടില്ലെന്ന് പറയുക എന്നത് എന്തുമാത്രം ധിക്കാര മനോഭാവമാണ്. അള്ളാഹുവിന്റെ കോപം പ്രകടമായത് ദജ്ജാൽ എന്ന് പറഞ്ഞ കാരണത്താലായിരുന്നു. ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനം ദജ്ജാൽ എന്ന് പറഞ്ഞ കാരണത്താലായിരുന്നു. ആ വാക്കിൽ നിന്നും പിന്മാറുക എന്നതായിരുന്നു നിബന്ധന, അതിനാണ് പ്രവചനം നടത്തിയിരുന്നത്. ആ വാക്കിൽ നിന്നും അയാൾ പിന്മാറേണ്ടിയിരുന്നു. മുസ്ലിം ആകും എന്നതിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഒരു പരാമർശമില്ല. അതായത് പ്രവചനത്തിൽ മുസ്ലിം ആകും എന്നാൽ ശിക്ഷ പോകും എന്ന് പറഞ്ഞിട്ടില്ല. ആ വാക്കിൽ നിന്നും അയാൾ പിന്മാറും എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ മുസൽമാൻ ആകും എന്നുള്ളത് പ്രവചനത്തിൽ ഒരു പരാമർശമില്ല. അയാൾ വളരെ താഴ്മയോടുകൂടി പിന്മാറിക്കഴിഞ്ഞപ്പോൾ അള്ളാഹുവും കരുണത്തോടെ ആളിലേക്ക് തിരിഞ്ഞു. ഇൽഹാമിലെ ലക്ഷ്യം ഒരിക്കലും തന്നെ ആദം ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നാശത്തിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് ഉണ്ടായിരുന്നില്ല. അത് ഇൽഹാമിൽ ഇല്ല, ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ രക്ഷിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ നിഷേധിക്കുന്നവരിൽ എല്ലാ ക്രിസ്ത്യാനികളും ഉൾപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു ഇസ്ലാം സ്വീകരിക്കാൻ ആരെയും നിർബന്ധിക്കാറില്ല. ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ എത്ര കാലത്തിനുള്ളിൽ മരിക്കും എന്ന പ്രവചനം നിരർത്ഥകമാണ്. കാരണം ഇസ്ലാം നിർബന്ധിച്ച് സ്വീകരിപ്പിക്കലാകില്ലേ? അത് ഇസ്ലാം സ്വീകരിക്കാത്ത എത്രയോ പേരില്ലേ ലോകത്ത്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലെങ്കിൽ മരിക്കും എന്നില്ല. ഇസ്ലാം സ്വീകരിക്കുന്നതിൽ നിർബന്ധവുമില്ല. പ്രവചനത്തിന്റെ ഉദ്ദേശ്യവും ഇതായിരുന്നില്ല. പറയുന്നു, ലോകത്ത് അങ്ങനെയുള്ള ആളുകളാൽ നിറഞ്ഞു കിടക്കുകയാണ്. അവർ ഇസ്ലാമിനെ നിഷേധിക്കുന്നു. ഞാൻ പലവരും എഴുതിയതുപോലെ ഇസ്ലാമിനെ നിഷേധിച്ചു എന്ന കാരണത്താൽ ലോകത്ത് ആർക്കും ഒരുവിധ ശിക്ഷയും വരുന്നതല്ല. ഇതിന്റെ ഈ തെറ്റിന്റെ വിചാരണ ഖിയാമത്ത് നാളിൽ ആണ് ഉണ്ടാവുക. ഇസ്ലാം നിഷേധിച്ച കാരണത്താൽ അയാളുടെ മരണത്തെക്കുറിച്ച് പ്രവചനം നടത്തുക എന്നതും മറ്റുള്ളവർക്കുമായി പ്രവചനം നടത്താതിരിക്കുക എന്നതിനും ആദമിന് എന്ത് ശ്രേഷ്ഠതയാണ് ഉള്ളത്? പ്രവചനം നടത്താനുള്ള കാരണം അയാൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹൽ വ്യക്തിത്വത്തെ ദജ്ജാൽ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയുണ്ടായി. അയാൾ 60-70 ആളുകളുടെ മുമ്പാകെ ഇതിൽ നിന്നും തൗബ ചെയ്യുകയുണ്ടായി. കുറെ മാന്യന്മാരും ഉന്നത വ്യക്തിത്വങ്ങളും ആ സദസ്സിൽ ഉണ്ടായിരുന്നു. ഈ വാക്കിൽ നിന്നും പിന്തിരിഞ്ഞപ്പോൾ, അതിനുശേഷം കരഞ്ഞുകൊണ്ട് ജീവിതം കഴിച്ചു കൂട്ടുകയും ചെയ്തപ്പോൾ അയാൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരുണയ്ക്ക് പാത്രമായി. എന്നാൽ ഇത് കുറച്ചു മാസം അയാളുടെ മരണത്തെ നീട്ടിക്കൊടുത്തു എന്നതേയുള്ളൂ. എന്നാൽ എന്റെ ജീവിതത്തിൽ തന്നെ അദ്ദേഹം അയാൾ മരിക്കുകയുണ്ടായി. ഒരു മുബാഹല രൂപത്തിലുണ്ടായിരുന്ന ആ സംവാദം തന്റെ മരണത്തോടെ അയാൾ വ്യാജനെന്ന് തെളിയിച്ചു. ഇനിയും ആ പ്രവചനം പുലർന്നിട്ടില്ലെന്നാണോ പറയുന്നത്? അത് പുലർന്നു, വളരെ വ്യക്തമായി പുലരുകയുണ്ടായി. ഇത്രയും വ്യക്തമായ പുലർന്ന പ്രവചനങ്ങളെ ആക്ഷേപിക്കുന്നവരിൽ അള്ളാഹുവിന്റെ ശാപമിറങ്ങട്ടെ. അവർക്ക് വേണമെങ്കിൽ ആത്മ പിന്തിരിഞ്ഞു എന്നതിന് 40 സാക്ഷികളെ ഞാൻ ഹാജരാക്കാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ ദൈവനാമത്തിൽ സത്യം ചെയ്യാതിരുന്നത്. എല്ലാ ക്രിസ്ത്യാനികളും ദൈവനാമത്തിൽ സത്യം ചെയ്യാറുള്ളതാണ്. അതിലത്ത് മസീഹും സ്വയം സത്യം ചെയ്തിട്ടുണ്ട്. ഈ ചർച്ച നീട്ടിക്കൊണ്ടു പോകേണ്ട ആവശ്യം നമുക്കില്ല. ആത്മ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 11 വർഷത്തിൽ കൂടുതലായി ആത്മ മരിച്ചുപോയിരിക്കുന്നു. ഹഖീഖത്തുൽ വഹി എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം ഇത് എഴുതിയത്. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിശുദ്ധ ഖുർആന്റെ ശക്തി മനുഷ്യശക്തിയെക്കാളും ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. അതിനെ അംഗീകരിക്കുന്നവർക്ക് അടയാളങ്ങളെ പ്രകടമാക്കിക്കൊണ്ട് ദൃഢജ്ഞാനം അത് നൽകുന്നു. അതുപോലെ മുഅ്ജിസത്തുകൾ അവരിൽ നിന്നും പ്രകടമാകുന്നു. അത്യത്ഭുതകരമായ അടയാളങ്ങൾ അവരിൽ നിന്നും പ്രകടമാകുന്നു. ഇത് സംബന്ധമായി പറയുന്നു, ഈ ഖുർആനിക അനുഗ്രഹങ്ങളെ കഥയായിട്ടല്ല ഞാൻ വിവരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ അനുഗ്രഹങ്ങളെ വെറും കഥയായിട്ടല്ല ഞാൻ കേൾപ്പിക്കുന്നത്. എനിക്ക് കാണിച്ചു തന്ന മുഅ്ജിസത്തുകൾ ആണ് ഞാൻ പറയുന്നത്. ആ എല്ലാ മുഅ്ജിസത്തുകളും 100,000 അടുത്തുണ്ട്, അല്ല അത് 100,000 കൂടുതലാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്റെ ഈ ഗ്രന്ഥത്തെ ആരാണ് പിൻപറ്റുന്നത് അവർ ഈ ഗ്രന്ഥത്തിലെ മുഅ്ജിസത്തുകളിൽ വിശ്വസിക്കുക മാത്രമല്ല ചെയ്യുക, അവർക്ക് മുഅ്ജിസത്തുകൾ നൽകപ്പെടുന്നതാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ വചനത്തിന്റെ സ്വാധീനം കാരണം ആ മുഅ്ജിസത്തുകൾ ഞാനും കാണുകയുണ്ടായി. അത് മനുഷ്യശക്തിക്ക് അതീതവും അള്ളാഹുവിന്റെ പ്രവൃത്തിയും മാത്രമാണ്. ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടായി, ലോകത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന പ്ലേഗ്, അവയെല്ലാം ഈ മുഅ്ജിസത്തുകളിൽ പെട്ടതാണ്. അവയെല്ലാം എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഈ വിപത്തുകളെ കുറിച്ച് 25 വർഷം മുമ്പ് എന്റെ ഗ്രന്ഥമായ ബറാഹീനെ അഹമ്മദിയായിൽ ഞാൻ പ്രവചനം ചെയ്തിട്ടുണ്ട്. ഈ ആപത്തുകൾ വരുന്നതാണെന്ന് അവയിൽ എഴുതിയിട്ടുണ്ട്. അതെല്ലാം വരികയുണ്ടായി. ഇപ്പോൾ ഇത് നിലച്ചിട്ടില്ല. വരാനിരിക്കുന്ന ആപത്തുകൾ വന്ന ആപത്തുകളേക്കാൾ കൂടുതൽ ശക്തമാണ്. മുമ്പ് വെളിപ്പെട്ടിട്ടില്ലാത്ത പല വിപത്തുകളും വരുന്നതാണ്. അത് മുമ്പ് ഈ നാട്ടിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അവയെല്ലാം അതീവ ഭീകരങ്ങളാണ്.
ایک خوفناک قسم کی تعاون بھی ظاہر ہونے والی ہے جو اس ملک اور دوسرے ملکوں میں ظاہر ہوگی اور نہایت پریشان کرے گی شاید آپ کے
ساتھ ഈ നാട്ടിലും പുറം നാട്ടിലും വരുന്ന ഒരു വലിയ പ്ലേഗും വരാനിരിക്കുന്നു എന്ന് പറയുന്നു. ഈ അടയാളങ്ങൾ നിലച്ചിട്ടില്ല. അവയെല്ലാം വളരെയധികമായ അസ്വസ്ഥത പരത്തുന്നതാണ്. ഈ വർഷമോ അടുത്ത വർഷമോ ഒരു ഭൂകമ്പം വരാനിരിക്കുന്നു. അത് പൊടുന്നനെ വരുന്നതാണ്. വളരെ ശക്തമായ രീതിയിലാണ് അത് വരുന്നത്. ലോകം ദൈവത്തിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുന്നതിനാലാണ് ഇത്. മാത്രമല്ല അക്രമവും അഴിച്ചുവിടുന്നു. ഈ ആപത്തുകളെ ഇവിടെ മാടി വിളിക്കുകയാണ്. അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. അഹമ്മദികൾക്ക് ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ശരിയാക്കി വെക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. പറയുന്നു, ഇത് ഏത് നാട്ടിലാണ് പൊതുവായി വരിക എന്നറിയില്ല. ജനങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് ജീവിച്ചാൽ ഈ ആപത്ത് ഇല്ലാതാവുകയും ചെയ്യും. കാരണം ദൈവം ഭൂമി ആകാശത്തിന്റെ രാജാവാകുന്നു. തന്റെ കൽപ്പനകൾ അവൻ നടപ്പിൽ വരുത്തുന്നു. അതേപോലെ തന്നെ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്യാം. എന്നാൽ ജനങ്ങൾ ദൈവത്തെ ഭയക്കുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. കാരണം ഹൃദയം അതീവ കഠിനമായി കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ പ്രവചനങ്ങൾ നേരത്തെ കേൾപ്പിച്ചത് കൊണ്ട് അവർ ജാഗ്രത കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ഇത് കേട്ട് പരിഹസിക്കുകയും ചീത്ത പറയുകയും ചെയ്യുകയുള്ളൂ. ഇത് പ്രവചിച്ച് ജനങ്ങൾക്കിടയിൽ അസ്വസ്ഥത പരത്തി എന്ന് എന്നെ കുറിച്ച് ആക്ഷേപിക്കുകയുള്ളൂ. മുസ്ലിം നാടുകളുടെ അവസ്ഥ ഇതാണ്. ചില സ്ഥലങ്ങളിൽ മറ്റ് നാടുകളെ കുറിച്ചല്ല, മുസ്ലിങ്ങളുടെ തന്നെ അവസ്ഥ ഇതാണ്. അവർ ദൈവത്തിൽ നിന്നും അകന്നുപോകുന്നു. ശരിയായ പാതയിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിയെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം അസ്വസ്ഥത പരത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രവചനമെല്ലാം തന്നെ ഞങ്ങളെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പണ്ഡിതൻ പറഞ്ഞു, പേര് എനിക്ക് ഓർമ്മയില്ല, പാകിസ്ഥാനിലാണ് പറഞ്ഞത്, പറയുന്നു ഇമാം മഹ്ദി വരും എന്ന് പറയുന്നുണ്ടല്ലോ, ആരും വരില്ല, ജനിച്ചിട്ടില്ല, ജനിക്കുകയുമില്ല. വളരെ പരിഹാസത്തോടുകൂടി പറയുകയുണ്ടായി, ജനിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അദ്ദേഹത്തെ വേഗമില്ലാതാക്കട്ടെ, കാരണം ഇനിയും ഫിത്നയും കുഴപ്പവും സഹിക്കാൻ നമുക്കാവില്ല. ഇതാണ് ഇവരുടെ ചിന്താഗതികൾ. മുസ്ലിങ്ങളെ ജഹാലത്തിൽ നിന്ന് രക്ഷിക്കാനും അള്ളാഹുവിന്റെ ശബ്ദം കേൾക്കാനും തങ്ങളുടെ അവസ്ഥ അള്ളാഹുവിന്റെ പ്രീതി കനുഗുണമാക്കാനും അതിനെ പരാമർശിച്ചുകൊണ്ട് ഹസ്രത്ത് വസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്നതിൽ മാറ്റം വന്നിരിക്കുന്നു. എല്ലാതരം ദുസ്വഭാവങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മുഖ്ലിസീൻ ലഹുദ്ദീൻ എന്നതിൽ പറഞ്ഞ ഇഖ്ലാസ് ആകാശത്ത് ഉയർത്തപ്പെട്ടു. ഒരു ഇഖ്ലാസും ഇല്ല. അള്ളാഹുവിനോടുള്ള കൂറ്, ആത്മാർത്ഥത, സത്യസന്ധത, സ്നേഹം, തവക്കുൽ എല്ലാം ശൂന്യമായി കഴിഞ്ഞു. ഈ ശക്തികളെ നവമായ രീതിയിൽ പുനർജനിപ്പിക്കാൻ അള്ളാഹു ഇച്ഛിച്ചിരിക്കുന്നു. എപ്പോഴും യുഹയിൽ അർലബാദ മൗത്തിഹ ചെയ്യുന്ന അള്ളാഹു അവൻ ഇത് ഉദ്ദേശിച്ചിരിക്കുകയാണ്. ഇതിനായി പല മാർഗങ്ങളും അവൻ അവലംബിച്ചിരിക്കുന്നു. ഒരു ഭാഗത്ത് മാമൂറിനെ അയച്ചു, അദ്ദേഹം സൗമ്യമായ ഭാഷയിൽ ദാവത്ത് നടത്തുന്നു, ജനങ്ങളെ വഴികാട്ടുന്നു, തന്റെ വരവിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. മറുഭാഗത്ത് വിജ്ഞാന രംഗം അഭിവൃദ്ധി പ്രാപിച്ചു വരുന്നു, ബുദ്ധി വികസിച്ചുകൊണ്ടിരിക്കുന്നു. തെളിവുകൾക്കായി ആകാശം അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് പല അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി, തൂഫാൻ, സൂര്യചന്ദ്ര ഗ്രഹണങ്ങൾ, ഭൂകമ്പങ്ങൾ, വളരെ അപകടകരമായ അടയാളങ്ങൾ പ്രത്യക്ഷമാകുന്നു. അതിലൊന്ന് പ്ലേഗാണ്. അത് ശീഘ്രം വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ കാലത്ത് മുമ്പ് ആരും കണ്ടിട്ടില്ലാത്തത്ര വേഗത്തിൽ. ഇതിൽ നിന്നും പലരും ഫലമെടുക്കുന്നുണ്ട്. കത്ത് മുഖേനയോ നേരിൽ വന്നോ ബയ്യത്തിൽ ചെയ്തുകൊണ്ട് ഇതിൽ പ്രവേശിക്കാത്തൊരു ദിവസവും ഉണ്ടാകുന്നില്ല. ലോകത്ത് ദുർനടപ്പും ദുഷ്പ്രവൃത്തിയും അഹങ്കാരവും അഹന്തയും വളരെ വർദ്ധിച്ചു എന്നത് ശരി തന്നെയാണ്. എന്നാലും ഈ പ്രസ്ഥാനത്ത് പ്രവേശിക്കുന്നവരും ഇവരിൽ നിന്ന് തന്നെയുള്ളവർ തന്നെയാണല്ലോ. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് സദ്വൃത്തരും ഇവരിൽ ഉണ്ട് എന്നുള്ളതാണ്. നല്ല ആളുകളും ഇവരിലുണ്ട്. എല്ലാവരും മോശമാണ് എന്നല്ലോ ഇതിനർത്ഥം. അള്ളാഹ് ഇവരെ പുറത്തു കൊണ്ടുവരും, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കും. ചിലർ പ്ലേഗിനിരയാകും. എങ്ങനെ ലോകത്തിന്റെ പര്യവസാനം വരും? തെളിവുകൾ സ്ഥാപിക്കപ്പെടും. പറയുന്നു, വിദ്യാസമ്പന്നരായ ആളുകൾ, നല്ലവരായ ആളുകൾ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ അധ്യാപനത്തിന് സ്വാധീനം, അത് മനസ്സിനെ ബുദ്ധിയെ തുറക്കുന്നു. ഇത് കാരണം അവര് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വാദത്തെ മനസ്സിലാക്കുന്നു, അതിനെ സ്വീകരിക്കുന്നു. എല്ലാ പ്രദേശത്തും എല്ലാ നാട്ടിലും എല്ലാ വിഭാഗത്തിലും ആളുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നൂറുകണക്കിനല്ല, ആയിരക്കണക്കിനല്ല, ലക്ഷക്കണക്കിന് ആളുകൾ ജമാഅത്തിൽ ഇപ്പോൾ പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, എന്നിൽ നിന്നും വെളിപ്പെട്ടതും വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമായ ഈ മുജിസത്തുകളുടെയും പ്രവചനങ്ങളുടെയും ഉദാഹരണം ഇതിന്റെ എണ്ണത്തിന്റെയും വണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ ആർക്കും സമർപ്പിക്കാൻ കഴിയില്ല. അത് അന്വേഷിച്ച് നിങ്ങൾ മരിച്ചാലും ശരി, അള്ളാഹുവിന്റെ പ്രവൃത്തി ഓരോ ദിവസവും നാം കാണുന്നു. അവയെല്ലാം സാക്ഷ്യങ്ങളാണ്. നാം നിത്യവും ഇതിന്റെ അനുഭവസ്ഥരാണ്. ഒരു നവ മുസ്ലിം വന്ന് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വളരെ തന്റെയിടത്തോടെ അടയാളങ്ങൾ ചോദിച്ചു. താങ്കൾ ദൈവ നിയോഗിതനാണെന്നതിനുള്ള തെളിവ് എനിക്ക് കാണിച്ചു തന്നാലും പറയുകയുണ്ടായി, ദൈവ നിയോഗിതന്റെ മനസ്സിൽ ഇട്ടുകൊടുക്കുന്നതിനെ അവർക്ക് നിഷേധിക്കുവാൻ സാധ്യമല്ല, കാരണം അത് അള്ളാഹുവിൽ നിന്നും ഉള്ളതാണ്. അള്ളാഹു ആരെയെങ്കിലും ലോകത്തേക്ക് നിയോഗിച്ചയക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സഹായത്തിനായി അത്ഭുത അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുത്തുന്നു. ഇവിടെയും എന്നെ സാക്ഷ്യപ്പെടുത്താനായി എത്രയോ അടയാളങ്ങൾ അവൻ പ്രത്യക്ഷപ്പെടുത്തുകയുണ്ടായി. അത് ലക്ഷക്കണക്കിന് ആൾ കണ്ടിട്ടുണ്ട്. അതിനവർ സാക്ഷികളുമാണ്. എന്നാലും എനിക്ക് എന്റെ ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. അവൻ ഇതുവരെ വെളിപ്പെടുത്തിയ അടയാളങ്ങൾ മാത്രം ഒതുക്കിയിട്ടില്ല, ഇതിനെ ഭാവിയിൽ നിർത്തിയിട്ടുമില്ല. അവൻ തന്റെ ഇംഗിത പ്രകാരം ഇടക്കിടക്ക് അടയാളങ്ങൾ പ്രത്യക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഒരു സത്യാന്വേഷിക്ക് ഇതുവരെ വെളിപ്പെട്ട അടയാളം കുറഞ്ഞതൊന്നുമല്ല. ഇതിലും തൃപ്തി അടയുന്നില്ലെങ്കിൽ, അതായത് ഇതുവരെ പ്രത്യക്ഷപ്പെട്ട അടയാളങ്ങൾ കുറവല്ല, ഇതിലും നിങ്ങൾക്ക് തൃപ്തി ആകുന്നില്ലെങ്കിൽ, ശരിക്കും സത്യാന്വേഷിയായ ഒരു വ്യക്തിയാണെങ്കിൽ, സത്യ അന്വേഷിയാണെങ്കിൽ, സദ്ദേശത്തോടെയാണെങ്കിൽ അയാൾക്ക് വേണ്ടിയും നാം ദുആ ചെയ്യുന്നതാണ്, അതിന് തയ്യാറാണ്. അതായത് നിങ്ങൾ ഈ അടയാളങ്ങൾ കണ്ടിട്ടും ഇതുവരെ നിങ്ങൾ തൃപ്തിയാകുന്നില്ലെങ്കിൽ, നിങ്ങൾ സത്യാന്വേഷിയാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാൻ തയ്യാറാണ്. അള്ളാഹു ഏതെങ്കിലും കാര്യം വെളിപ്പെടുത്തും എന്നതിൽ ദൃഢമായി വിശ്വസിക്കുന്നു. എന്നാൽ അള്ളാഹു ആദ്യം വെളിപ്പെടുത്തിയ അടയാളങ്ങളെ ആദരവോടെ കാണുന്നില്ലെങ്കിൽ, അതിനെ മതിയായതായി കരുതുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ആവേശം ഉണ്ടാകുന്നതല്ല. അടയാളം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ്. അള്ളാഹുവിന്റെ വക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാവേശം ഉണ്ടായിരിക്കണം. ഇത് മുമ്പുള്ള അടയാളങ്ങളെ അപമതിക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ പുതിയ അടയാളങ്ങൾ ഉണ്ടാവുകയില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി അടയാളം പ്രകടമാകുന്നതിന് വേണ്ടി ദുആ ചെയ്യുകയുമില്ല. നിങ്ങളുടെ പര്യവസാനം മോശമായിരിക്കും. പറയുന്നു, അടയാളം വെളിപ്പെടണമെങ്കിൽ പ്രാർത്ഥന അനിവാര്യമാണ്. അള്ളാഹുവിന്റെ വക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒരാവേശം ഉണ്ടായിരിക്കണം. ഈ ഒരു ആവേശം ഉണ്ടാകുന്നത് സത്യാന്വേഷിയും മുഖ്ലിസുമായ ഒരു വ്യക്തി ആവശ്യപ്പെടുമ്പോഴാണ്. സത്യസന്ധതയുണ്ടെങ്കിൽ, അംഗീകരിക്കാനുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അടയാളം വെളിപ്പെടുന്നതാണ്. പരീക്ഷിക്കാനായിരിക്കരുത്. ഒരു കാര്യം ഓർക്കണം, അടയാളം ബുദ്ധിമാന്മാർക്കാണ് പ്രകടമാക്കുക. ബുദ്ധിയില്ലാത്തവർക്ക് അടയാളം കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർക്ക് ഇത് പ്രയോജനപ്പെടുത്തുന്നതല്ല. ഹിദായത്ത് അള്ളാഹുവിന്റെ ഫളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അള്ളാഹുവിന്റെ തൗഫീഖ് കൂടെയില്ലെങ്കിൽ, അവൻ ഫളൽ ചെയ്യുന്നില്ലെങ്കിൽ, ആയിരക്കണക്കിന് അടയാളങ്ങൾ കണ്ടാലും അതിൽ നിന്നും ഫലമെടുക്കാൻ കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ അടയാളങ്ങളിൽ നിന്നും അവൻ എന്ത് പ്രയോജനമെടുത്തെന്ന് അറിയാതെ ഭാവിയിൽ നാം എന്ത് പ്രതീക്ഷിക്കാനാണ്? അടയാളങ്ങൾ പ്രകടമാക്കുക എന്നത് നമ്മുടെ കഴിവിൽപ്പെട്ടതല്ല. അതേപോലെ ഒരു മാന്ത്രികന്റെ മന്ത്രജാലവുമല്ല മുജ്സത്ത്. ഇതല്ലാഹുവിന്റെ ഫളലും ഇഷ്ടവുമായി ബന്ധപ്പെട്ടതാണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അടയാളം പ്രകടമാക്കുന്നു. ആർക്കാണോ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഗുണം എത്തിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അടയാളം കാണിക്കാനുള്ള ചോദ്യം ഉന്നയിക്കുകയുണ്ടായി. അള്ളാഹു എന്റെ മനസ്സിൽ ഇത് സംബന്ധമായി ഇട്ടിരിക്കുന്നത് ഈ ചോദ്യം അബൂജഹലും കൂട്ടരും ചോദിച്ചതുപോലുള്ള ചോദ്യമാണ്. ഈ ഒരു ആവശ്യം അബൂജഹലും കൂട്ടരും ചോദിച്ച ചോദ്യം പോലെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ എന്ത് ഫലമാണ് എടുത്തത്? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ അടയാളങ്ങൾ പ്രത്യക്ഷമായിരുന്നില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അങ്ങനെ വിശ്വസിക്കുന്നവർ കാഫിറാണ്. അദ്ദേഹത്തിന്റെ കയ്യാൽ അനന്തമായ അടയാളങ്ങൾ പ്രകടമായി. അബൂജാലും കൂട്ടരും ഇതിൽ നിന്നും ഒരു ഫലം എടുത്തില്ല. ഇതേപോലെ ഇവിടെയും അടയാളങ്ങൾ പ്രകടമാകുന്നു. സത്യാന്വേഷികൾക്ക് ഇത് മതിയായതാണ്. എന്നാൽ അതിൽ നിന്ന് ഫലമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, അവയെ ചവിട്ടുകൊട്ടയിൽ വലിച്ചെറിയുകയാണെങ്കിൽ, ഇനിയും ഉണ്ടാകട്ടെ എന്ന് പറയുകയാണെങ്കിൽ, അവരിൽ നിന്നും എന്ത് പ്രതീക്ഷിക്കാനാണ്? മുമ്പുള്ള അടയാളങ്ങൾ നോക്കാതെ വീണ്ടും വേണം എന്ന് പറയുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? അവർ അള്ളാഹുവിന്റെ അടയാളങ്ങളെ അവഹേളിക്കുകയാണ് ചെയ്യുന്നത്, അങ്ങനെ അള്ളാഹുവിനെ പരിഹസിക്കുകയുമാണ് ചെയ്യുന്നത്. എത്രയോ അടയാളങ്ങൾ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുണ്ട്, കാദിയാനി അന്യമതസ്ഥർ വരുന്നത്, ഇതെല്ലാം തന്നെ ഒരു അടയാളമാണ് എന്നാണ് പറഞ്ഞത്. ഏതെല്ലാം രീതിയിലാണ് അവർ വരുന്നത്? ആകാശത്തു നിന്ന് ഭൂമിയിൽ നിന്ന് എത്രയോ അടയാളങ്ങൾ അതെ വരുന്നതായിട്ട് പറയുകയുണ്ടായി. ഇക്കാലത്ത് ജനങ്ങളുടെ ശ്രദ്ധ ജമാഅത്തിലേക്ക് തിരിയുന്നു, ജമാഅത്തിന്റെ സന്ദേശം കേൾക്കുന്നു, ഇതും ഒരടയാളമാണ്. മീഡിയയും ഇതിലേക്ക് ശ്രദ്ധിക്കുന്നു, ഏതോ പേര് പറഞ്ഞുകൊണ്ടാണെങ്കിലും. ഏതായിരുന്നാലും ബുദ്ധിയുള്ളവർക്ക് ഓരോ ദിവസവും അടയാളങ്ങൾ പ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ്. ഒരു സ്ഥലത്ത് പറയുന്നു, ഓർക്കുക, ഈ പ്രസ്ഥാനത്തെ തെളിവുകളില്ലാതെ അള്ളാഹു വിട്ടുകളയുന്നതെല്ലാം. അവൻ പറയുന്നു, ബറായിന് അഹമ്മദിയിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ലോകത്തൊരു താക്കീതുകാരൻ വന്നു, ലോകം അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. അള്ളാഹു അദ്ദേഹത്തെ സ്വീകരിക്കുകയും അതിശക്തമായ ആക്രമണത്തിലൂടെ അദ്ദേഹത്തിന്റെ സത്യത്തെ ലോകത്ത് വെളിപ്പെടുത്തുകയും ചെയ്യുന്നതാണ്. നിഷേധിച്ചവരും നിഷേധത്തിന് തയ്യാറായവരും അവർക്ക് നിന്ദ്യതയും പരാജയവുമാണ് ഫലം. ഇത് മനുഷ്യന്റെ കച്ചുകെട്ടായിരുന്നെങ്കിൽ ഇത് എന്നോ നശിപ്പിക്കപ്പെട്ടേനെ. അള്ളാഹു കച്ചുകെട്ടുകാരന്റെ ശത്രുവാണ്. അത്രയും വലിയ ശത്രുത മറ്റാരോടും അവനില്ല. ഇത്രയും വലിയ സ്ഥിരചിത്തതയും ധൈര്യവും ഒരു കള്ളവാദിക്ക് ഉണ്ടാകുമോ എന്ന് പോലും ഈ അല്പജ്ഞാനികൾ ചിന്തിക്കുന്നില്ല. അദൃശ്യ സംരക്ഷണത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്ന വ്യക്തിയുടെ വചനത്തിലാണ് ഗാംഭീര്യവും പ്രൌഢിയും ഉണ്ടാവുക എന്നും ഈ അല്പജ്ഞാനികൾ മനസ്സിലാക്കുന്നില്ല. ലോകത്തെ മുഴുവനും നേരിടാനായി ഒരാൾ എഴുന്നേറ്റ് നിൽക്കുക എന്നതിനുള്ള ധൈര്യവും മനസ്സും അങ്ങനെയുള്ളവർക്കാണ് ഉണ്ടാവുക. കാത്തിരിക്കുക, ആദ്യങ്ങൾ ഇതാ വരുന്നു, അല്ല സമീപസ്ഥമാണ്. ശത്രുക്കൾ നിന്ദ്യരാകും, മിത്രങ്ങൾ സന്തോഷവാന്മാരാകുകയും ചെയ്യും. ആരാണ് എന്റെ സുഹൃത്തുക്കൾ? അടയാളങ്ങൾ കാണുന്നതിന് മുമ്പേ എന്നെ വിശ്വസിച്ചവരാണ്. ആയിരക്കണക്കിന് അടയാളങ്ങൾ കണ്ട വ്യക്തികളെ പോലെ അവർ തങ്ങളുടെ ജീവനും സമ്പത്തും അഭിമാനവും എന്നിൽ സമർപ്പിക്കുകയുണ്ടായി. ഇതാണ് എന്റെ ജമാഅത്ത്. എന്റേതായിട്ടുള്ളവർ ആരാണ്? എന്നെ ഏകനായി കണ്ടു, എന്നെ സഹായിച്ചു, എന്നെ ദുഃഖിതനായി കണ്ടു, എനിക്ക് സ്വാതന്ത്ര്യമേകി. എന്നെ അറിയാതിരുന്നിട്ടും അറിയുന്നവനെ പോലെ പെരുമാറി. അള്ളാഹുവിന്റെ റഹ്മത്ത് അവരിൽ വർഷിക്കട്ടെ. അടയാളങ്ങൾ കണ്ടതിന് ശേഷം വ്യക്തമായ സത്യത്തെ സ്വീകരിച്ചാൽ തന്നെ എനിക്കെന്ത്, അവർക്കെന്ത് പ്രതിഫലം? അള്ളാഹുവിന്റെ മുമ്പിൽ അവർക്കെന്ത് ആദരവാണ് ഉണ്ടാവുക? അള്ളാഹു ഒരാളെ അയച്ചു എന്നവർ ചിന്തിക്കേണ്ടതായിരുന്നു. എന്നെ സ്വീകരിച്ചവർ അന്വേഷണത്തിലൂടെ എന്നെ കണ്ടെത്തിയവരാണ്, ഉൾക്കാഴ്ചയിലൂടെ എന്റെ വാക്കുകളെ അളന്നവരാണ്, എന്റെ അവസ്ഥയെ പരിശോധിച്ചവരാണ്, എന്റെ വചനങ്ങളെ കേട്ടവരാണ്, അതിനെക്കുറിച്ച് ചിന്തിച്ചവരാണ്. ഈ അവസ്ഥയിൽ അള്ളാഹു അവരുടെ ഹൃദയങ്ങളെ തുറന്നുകൊടുത്തു, എന്നോടൊപ്പം ചേർന്നും എന്റെ കൂടെയുള്ളവർ എന്റെ ഇഷ്ടത്തിനായി അവരുടെ ഇഷ്ടത്തെ ഉപേക്ഷിക്കുന്നവരാണ്. തന്റെ നഫ്സിനെ ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും എന്നെ വിധികർത്താവായി സ്വീകരിക്കുന്നവരാണ്. തങ്ങളുടെ ദേഹേച്ഛകളെ ഉപേക്ഷിക്കാനും സ്വീകരിക്കാനും അതിന്റെ തീരുമാനം എന്നിൽ നിന്ന് അവർ കേൾക്കുന്നു. ഞാനെന്താണ് പറയുന്നത് എന്ന് അവർ ശ്രദ്ധിക്കുന്നു. എന്റെ മാർഗത്തിൽ ചലിക്കുന്നവരാണ് അവർ, അനുസരണത്തിൽ സമ്പൂർണമായി സമർപ്പിച്ചവരാണ് അവർ, അഹന്തയുടെ ഉറയിൽ നിന്നും പുറത്തു കടന്നവരാണ് അവർ. എനിക്ക് ദുഃഖത്തോടെ പറയേണ്ടി വരുന്നു, പ്രകടമായ അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന വ്യക്തി എന്റെ മഹത്വവാനായ ദൈവത്തിന്റെ സവിധത്തിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കുന്നതല്ല. മറിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ തിരിച്ചറിഞ്ഞ സാത്വികർക്ക് ലഭിക്കുന്ന ആ സ്ഥാന മഹാത്മ്യം അവർക്ക് ലഭിക്കുകയില്ല. അടയാളം കാണുന്നവർ അടയാളം കാണാതെ വിശ്വസിച്ചവർക്ക് ലഭിക്കുന്ന സ്ഥാനം, അടയാളം കണ്ടു വിശ്വസിക്കുന്നവർക്ക് അടയാളം കാണാതെ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കുന്ന സ്ഥാനം ലഭിക്കുന്നതല്ല. അള്ളാഹുവിന്റെ പുതപ്പിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഒരു ദാസന്റെ സുഗന്ധം അവർ മണത്തറഞ്ഞിരിക്കുന്നു. അതായത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ തുടക്കത്തിൽ തന്നെ അവര് ഉൾക്കൊള്ളുകയുണ്ടായി. ഒരു രാജകുമാരനെ തന്റെ സൈന്യത്തോടൊപ്പം പ്രൗഢ ഗാംഭീര്യമായ അവസ്ഥയിൽ കണ്ട് തിരിച്ചറിയുക എന്നുള്ളത് മനുഷ്യന്റെ കഴിവാണോ? എന്നാൽ യാചകന്റെ വേഷത്തിൽ നടക്കുന്ന രാജകുമാരനെ തിരിച്ചറിയുക എന്നതാണ് മനുഷ്യന്റെ കഴിവ്. ഈ ബുദ്ധി ആർക്കെങ്കിലും നൽകുക എന്നത് എന്റെ ജോലിയല്ല. ഒരസ്തിത്വമാണ് അത് നൽകുന്നത്. അവൻ ആരെയാണോ പ്രിയപ്പെടുന്നത് അവർക്കാണ് ഈമാനികമായ ഉൾക്കാഴ്ച നൽകുന്നത്. ഇത് മുഖേന ഹിദായത്ത് അവർ കരസ്ഥമാക്കുന്നു. എന്നാൽ ഹൃദയത്തിൽ വക്രതയുള്ളവർ ഇത് വക്രതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അതായത് ഈ ഒരു കാരണത്താൽ ചിലർക്ക് ഹിദായത്ത് ലഭിക്കുന്നു, എന്നാൽ വക്രഹൃദയമുള്ളവർ ഇത് വക്രതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അടയാളങ്ങളെ കുറിച്ച് കുറെ എഴുതി കഴിഞ്ഞു എന്നെനിക്കറിയാം. ഇത് സത്യമാണെന്നും ശരിയാണെന്നും അള്ളാഹുവിനറിയാം. 3000 അധികം അതല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ അടയാളങ്ങൾ എനിക്കായി അള്ളാഹു വെളിപ്പെടുത്തുകയുണ്ടായി. ഇത് മനുഷ്യ കരങ്ങൾക്ക് അതീതമാണ്. ഭാവിയിൽ ഇതിന്റെ കവാടം കൊട്ടിയടക്കപ്പെട്ടിട്ടില്ല. അള്ളാഹു ലോകത്തിന് ബുദ്ധി നൽകട്ടെ. അടയാളങ്ങൾ മനസ്സിലാക്കുന്നവരായി അവർ മാറട്ടെ. തങ്ങളുടെ ബുദ്ധിക്കും ആഗ്രഹത്തിനും അനുസരിച്ച് അടയാളങ്ങൾ ആവശ്യപ്പെടുന്നവർ മാത്രമാകാതിരിക്കട്ടെ. കാലത്തിന്റെ ആവശ്യം, കാലത്തിന്റെ ശബ്ദം, അവസ്ഥ, ഒരു ദൈവ നിയോഗിതന്റെ ആവശ്യം, കാലഘട്ടം ആവശ്യപ്പെടുന്നു എന്നതെല്ലാം ശ്രദ്ധിക്കുന്നവരാകട്ടെ, അത് മനസ്സിലാക്കട്ടെ. അള്ളാഹു അയച്ചവനെ അന്വേഷിച്ച് അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരായി ഇവർ തീരട്ടെ. അങ്ങനെ ഈ ലോകത്ത് നിന്ന് ഫസാദ് ഇല്ലാതായി തീരട്ടെ. ഇന്നൊരു ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ് ഗുലാം ഖാദിർ സാഹിബ് ദർവേഷ് കാദിയാൻ. അബ്ദുൽ ഗഫാർ സാഹിബ് മർഹൂമിന്റെ മകനാണ്. 12 നവംബർ 2014 90 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. 313 ദർവേഷുകളിൽ ഉൾപ്പെട്ട വ്യക്തിയായിരുന്നു. അഹമ്മദിയ ചരിത്ര പുസ്തകത്തിൽ, അതായത് താരിഖ് അഹമ്മദിയത്ത് എന്നുള്ള പുസ്തകത്തിൽ ഇദ്ദേഹത്തിന്റെ നമ്പർ 189 ദർവേഷുകളുടെ ലിസ്റ്റിൽ 189 പേരാണ് ഇദ്ദേഹത്തിന്റെ. April 1925 ഷാദിവാൾ ഗുജറാത്തിലാണ് ജനിച്ചത്. പ്രാഥമിക പഠനം അവിടെ നടന്നു. സൈന്യത്തിൽ ചേർന്നിരുന്നു. 4 ജോലി ചെയ്തു. അതിലത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതനുസരിച്ച് കേന്ദ്ര സംരക്ഷണത്തിനായി യുവാക്കൾ വഖഫ് ചെയ്യാൻ പറയുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം വഖഫ് ചെയ്ത് കാദിയാനിൽ വന്നു. 1947 ഇവിടെ വരികയുണ്ടായി. തബ്ലീഗിന് നല്ല ആവേശമായിരുന്നു. സിഖുകാർക്ക് പ്രത്യേകമായി തബ്ലീഗ് ചെയ്തിരുന്നു. ഇത് സംബന്ധമായി എത്രയോ അമൂല്യമായ ഗ്രന്ഥങ്ങളും ഉദ്ധരണികളും അദ്ദേഹം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം 90 വരെ ജീവിക്കും എന്ന് സ്വപ്നം കണ്ടിരുന്നു. മൂസിയായിരുന്നു. 3 5 പെൺകുട്ടികളുമുണ്ട്. ഒരു പെൺകുട്ടി സഫറുള്ള പൊന്തോ സാഹിബ് മുറബി സിൽസില ഇന്തോനേഷ്യയുമായി വിവാഹം നടന്നു. മകൻ എഴുതുന്നു, ദർവേശി കാലത്ത് കുറഞ്ഞ വരുമാനമാണ് ലഭിച്ചിരുന്നത്. കൂലിവേല ചെയ്ത് തന്റെ ഉമ്മക്കും 3 ചെലവിനുള്ള പണം അയച്ചു കൊടുത്തിരുന്നു. ഇദ്ദേഹമായിരുന്നു മൂത്ത സഹോദരൻ. മുറബി താഹിർ സാഹിബ് പറയുന്നു, റമദാനിൽ ഞാൻ കാദിയാനിൽ 1997 പോയി. അവിടെ ഇത്തിക്കാഫിരിക്കാനുള്ള അവസരം ലഭിച്ചു. അദ്ദേഹം കാദിയാനിനോടൊപ്പമുണ്ടായിരുന്നു. സംസാരമധ്യേ കാശ്മീരി ചായ എനിക്ക് ഇഷ്ടമാണെന്ന് അറിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് നിത്യവും ചായ വരുമായിരുന്നു. മുറബി സാഹിബ് ആക്സിഡന്റ് പറ്റി റബുവയിൽ പോയി പറയുന്നു, അദ്ദേഹം വളരെ വികാരഭരിതനായി എന്റെ അടുത്ത് വന്നു കരയുകയും ദുആ ചെയ്യുകയും ചെയ്തു. രോഗിയായിരുന്നിട്ടും ക്ഷീണിതനായിരുന്നിട്ടും കാഴ്ച കുറവായിരുന്നിട്ടും മസ്ജിദ് മുബാറക്കിൽ പോയി നമസ്കരിച്ചു കൊണ്ടിരുന്നു. പറയും, എനിക്ക് ഇവിടെയാണ് ശാന്തി ലഭിക്കുന്നത്. അള്ളാഹു ഇദ്ദേഹത്തിന്റെ പദവി ഉയർത്തട്ടെ. ഇദ്ദേഹത്തെ കൂടാതെ 2 കാര്യം കൂടി പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് വഫാത്തായതാണ്. ജനാസ ഗായിബ് നേരത്തെ നമസ്കരിച്ചിരുന്നു, എന്നാൽ അവരെ കുറിച്ച് പറഞ്ഞിരുന്നില്ല. ഇവരെയും ഇവരുടെ മക്കളെയും ദുആയിൽ നിങ്ങൾ ഓർക്കുക. ഈ ദർവേശുകൾ വലിയ ത്യാഗങ്ങളാണ് സമർപ്പിച്ചത്. ദീർഘകാലം വളരെ ദരിദ്രമായ അവസ്ഥയിൽ കുറഞ്ഞ വരുമാനത്തിലാണ് ഖാദിയാനിൽ കഴിച്ചുകൂട്ടിയത്. ഷായറുല്ലായുടെ സംരക്ഷണ കടമ നിറവേറ്റി. അതിൽ ഒരാൾ മുഹമ്മദ് ഇക്ബാൽ സാഹിബാണ്. മിർസ ആദം ബേഗം സാഹിബിന്റെ മകനാണ്. 11 ജൂൺ 2014 വഫാത്തായത്. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ഇദ്ദേഹത്തിന്റെ ഉപ്പയുടെ ഉപ്പ റസൂൽ ബേഗ് സാഹിബ് സഹാബിയാണ്. ഉമ്മയുടെ ഉപ്പയും സഹാബിയാണ്. 313 ദർവേശുകൾ ഉൾപ്പെട്ട വ്യക്തിയാണ്. ഖാദിയാനിൽ ഡെന്റിസ്ട്രി ക്ലിനിക്കിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. സൽസ്വഭാവിയും കൃത്യമായി നമസ്കരിക്കുന്ന ആളും മുഖ്ലിസുമായിരുന്നു. ധനത്യാഗത്തിൽ മുമ്പന്തിയിലായിരുന്നു. ധൈര്യശാലിയും നല്ല നീന്തൽക്കാരനുമായിരുന്നു. മൂസിയായിരുന്നു. ഭാര്യ കൂടാതെ 4 പെൺമക്കളും ഒരു മകനുമുണ്ട്. അടുത്തത് ചൗധരി മൻസൂർ അഹമ്മദ് ചീമ സാഹിബാണ്. 26 ജൂലൈ 2014 94 വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വഇന്നാഇലൈഹി റാജിഊൻ. ചൗധരി നൂർ അഹമ്മദ് സാഹിബ് ചീമ സാബി ഹസ്രത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മൂത്ത മകനാണ്. മുസ്ലിം റളിയല്ലാഹു തആല അൻഹു കേന്ദ്ര സംരക്ഷണത്തിനായി ജമാഅത്തിൽ അംഗങ്ങളെ വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ അദ്ദേഹം ബ്രിട്ടൻ സേനയിൽ ജോലി ചെയ്യുകയായിരുന്നു. തന്റെ സേവനം സമർപ്പിച്ചു. ദർവേഷ് സ്ഥാനം ലഭിച്ചു. വാർദ്ധക്യം അതേപോലെ തന്നെ ക്ഷീണവും ഉണ്ടായിരുന്നിട്ടും വടികുത്തി നമസ്കരിക്കാനായി പള്ളിയിൽ വരും. മുഖ്ലിസും സൽപ്രകൃതവുമുള്ള വ്യക്തിയും വാത്സല്യനിധിയും സ്നേഹനിധിയുമായിരുന്നു. മൂസിയായിരുന്നു. ഭാര്യ കൂടാതെ ഒരു മകളും 2 ആൺകുട്ടികളുമുണ്ട്. ചൗധരി മൻസൂർ അഹമ്മദ് സച്ചീമ വഖഫെ സിന്ദഗിയാണ് മകൻ. ഖാദിയാനി നാസ് ജായിദാദ് ആയി സേവനമനുഷ്ഠിക്കുന്നു. നമസ്കാരത്തിന് ശേഷം ജനാസ കായിബ് നമസ്കരിപ്പിക്കുന്നതാണ്.
അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനൂമിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.